السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. گزشتہ خطبے میں اس بات کا ذکر ہوا
കഴിഞ്ഞ ഖുതുബയിൽ ഈ കാര്യത്തെക്കുറിച്ചാണ് പറഞ്ഞത്. അല്ലാഹു പറയുന്നു, ദുആ സ്വീകാര്യതയ്ക്കായി അല്ലാഹുവിൽ പരിപൂർണമായ ഈമാനും അവനെ എല്ലാ ശക്തികളുടെയും ഉടമസ്ഥനായി മനസ്സിലാക്കിക്കൊണ്ട് അവനോട് ചോദിക്കേണ്ടതും അവന്റെ കൽപ്പനകൾ അനുസരിച്ച് പ്രവർത്തിക്കേണ്ടതും നിർബന്ധമാണ്. അല്ലാഹുവിന്റെ കൽപ്പനകൾ എന്താണ്? കഴിഞ്ഞ ഖുതുബയിലും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇതിനായി അല്ലാഹു നമുക്ക് വിശുദ്ധ ഖുർആൻ പോലുള്ള മഹത്തായ ഗ്രന്ഥം നൽകിയിട്ടുണ്ട്. അതിൽ അല്ലാഹുവിന്റെ എല്ലാ കൽപ്പനകളും എല്ലാ വിധത്തിലുള്ള വിധിവിലക്കുകളും ഉണ്ട്. അല്ലാഹു ഫല്യസ്തജീബൂലി എന്ന് പറഞ്ഞപ്പോൾ, എന്റെ ദാസന്മാർ എന്റെ കൽപ്പനകൾ സ്വീകരിക്കണം, ആ കൽപ്പനകൾ വിശുദ്ധ ഖുർആനിലുണ്ട്, അത് സ്വീകരിക്കണം. അതിന്റെ ഫലമായി അല്ലാഹു ദുആയും സ്വീകരിക്കും, നേർമാർഗവും പ്രാപിക്കും. അല്ലാഹു പറയുന്നു, അവസാന ഫലം എന്തായിരിക്കും? ലഅല്ലഹും യർഷുദൂൻ, അവർ ദാസന്മാർ നേർമാർഗം പ്രാപിക്കുന്നതിന് വേണ്ടിയാണിത്. ഈ നേർമാർഗത്തിന്റെ ഫലമായി എന്റെ സാമീപ്യത്തിന്റെ ദൃശ്യം കാണാൻ സാധിക്കും. അവർ നേരായ മാർഗത്തിൽ ചരിക്കുന്നവരായിരിക്കണം, അവർക്ക് മാർഗദർശനം ഉണ്ടാകണം, നന്മയിൽ ചരിക്കുന്നവരായിരിക്കണം, തിന്മകളിൽ നിന്ന് രക്ഷപ്പെടുന്നവരായിരിക്കണം, തങ്ങളുടെ സൃഷ്ടിപ്പിന്റെ ഉദ്ദേശം പൂർത്തിയാക്കുന്നവരുമായിരിക്കണം, ഉന്നതമായ സ്വഭാവ ഗുണത്തിൽ ചരിച്ചുകൊണ്ട് പരസ്പരമുള്ള കടമകളും നിറവേറ്റുന്നവരായിരിക്കണം. ഈ കാര്യങ്ങളുടെ ആവശ്യം കേവലം റമദാനിൽ മാത്രമാണോ? ഏതൊന്നിന്റെ കൂടെയാണോ ഇതിനെ പ്രത്യേകം പരാമർശിച്ചിരിക്കുന്നത്? അഥവാ നാം റമദാനിൽ അല്ലാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് പ്രവർത്തിച്ചാൽ മാത്രം സ്ഥിരമായ നേർമാർഗം സിദ്ധിച്ചവരായി തീരുമോ? കേവലം റമദാനിൽ മാത്രം പ്രവർത്തിച്ചു, റമദാൻ ഈ കാര്യങ്ങൾക്കായി പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് വന്നിരിക്കുന്നത്. ഈ ശിക്ഷണത്തിന്റെയും കഠിന പരിശ്രമത്തിന്റെയും മാസത്തിൽ നാം തർബിയത്ത് കരസ്ഥമാക്കി, കഠിന പരിശ്രമം നടത്തി, അല്ലെങ്കിൽ കഠിന പരിശ്രമത്തിനുള്ള ശ്രമം നടത്തി, പരസ്പരം കണ്ടുകൊണ്ട് അള്ളാഹുവിന്റെ സാമീപ്യം കരസ്ഥമാക്കുന്നതിനുള്ള മാർഗം അന്വേഷിക്കണം. നമ്മളിൽ ചിലർ മെച്ചപ്പെട്ട രീതിയിൽ പ്രവർത്തിക്കുന്നവരാണ്, ഉന്നതമായ ഇബാദത്തുകൾ ചെയ്യുന്നവരാണ്, ഉന്നത സ്വഭാവ ഗുണങ്ങൾ ഉള്ളവരാണ്. എല്ലാവരും ഒരുമിക്കുന്നു. അങ്ങനെ പരസ്പരം ഒരുമിച്ച് കാണാൻ ഈ ദിവസങ്ങളിൽ അവസരം ലഭിക്കുന്നു. അത് മുഖേന സ്വന്തം അവസ്ഥയിലും ശ്രദ്ധയുണ്ടാകുന്നു. സാമൂഹികമായ നിലയിലും വ്യക്തിഗത തലത്തിലും അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ട് നാം അവന് സമീപസ്ഥരായിത്തീരണം. തങ്ങളുടെ ദുആയുടെ സ്വീകാര്യതയുടെ നിലവാരം സ്വായത്തമാക്കാൻ പരിശ്രമിക്കുന്നവരായിത്തീരണം. അങ്ങനെ നാം സ്ഥിരമായ ദൈവസാമീപ്യം കരസ്ഥമാക്കി തങ്ങളുടെ ഈ ലോകവും പരലോകവും മനോഹരമാക്കി തീർക്കുന്നവരാകുന്നതിന് വേണ്ടി. വിശുദ്ധ ഖുർആനിൽ അനേകം കൽപ്പനകളുണ്ട്. അതിൽ ചിലത് ചെയ്യാനും ചിലത് ചെയ്യാതിരിക്കാനും അല്ലാഹു നമുക്ക് കൽപ്പനകൾ നൽകിയിട്ടുണ്ട്. അത് നാം ഇടയ്ക്കിടയ്ക്ക് അയവിറക്കിക്കൊണ്ടിരിക്കേണ്ടതാണ്, സ്മരിച്ചുകൊണ്ടിരിക്കേണ്ടതാണ്. ഇപ്പോൾ ഞാൻ ചില കൽപ്പനകൾ എടുത്തിട്ടുണ്ട്. ഏറ്റവും അടിസ്ഥാനപരമായ കൽപ്പന, അത് നാം എല്ലായ്പ്പോഴും നമ്മുടെ മുന്നിൽ വെക്കേണ്ടതാണ്. അത് മനുഷ്യന്റെ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യവും ആണ്. അത് അള്ളാഹുവിനെ ആരാധിക്കുക എന്നതാണ്. ഏതുപോലെ അള്ളാഹു പറയുന്നു, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം ഇതിന് നൽകിയിരിക്കുന്ന തർജ്ജമ ഇപ്രകാരമാണ്: ഞാൻ ജിന്നിനെയും ഇൻസിനെയും സൃഷ്ടിക്കാനുള്ള കാരണം അവർ എന്നെ ആരാധിക്കുന്നതിന് വേണ്ടിയാണ്. ഈ വിഷയം ഞാൻ പല പ്രാവശ്യം വിവരിച്ചിട്ടുണ്ട്. കൂടെ കൂടെ ഈ കാര്യത്തിലേക്ക് ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ടിരുന്നു. എന്നാൽ നമ്മളിൽ ഒരുപാട് പേർ ഏതാനും ദിവസം ഇതോർക്കുകയും പിന്നീട് മറക്കുകയും ചെയ്യുന്നു. ഏതുവരെ എന്നാൽ എനിക്കും അറിയാം, ഞാൻ കണ്ടിട്ടുണ്ട്. ചില വഖ്ഫേ സിന്ദഗികൾ എന്നല്ല, ദീനീ അറിവും കരസ്ഥമാക്കിയവർ വൈജ്ഞാനികപരമായി ഇതിന്റെ പ്രാധാന്യം അറിയുന്നവരുമാണ്. അവരും ഈ കാര്യത്തിലേക്ക് എത്രത്തോളം ശ്രദ്ധിക്കേണ്ടതുണ്ടോ അത്രത്തോളം ശ്രദ്ധിക്കാറില്ല. അതുപോലെ ജമാഅത്തി ഭാരവാഹികളുണ്ട്. മീറ്റിങ്ങുകളിൽ തങ്ങളുടെ വൈജ്ഞാനികമായ കഴിവ് പ്രകടിപ്പിക്കാൻ ശ്രമിക്കുന്നു. ആരുടെയെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അവരെ വിശുദ്ധ ഖുർആനും ഹദീസും ഉദ്ധരിച്ചുകൊണ്ട് മനസ്സിലാക്കി കൊടുക്കുന്നു. എന്നാൽ ചിലരുണ്ട് സ്വയം ഈ അടിസ്ഥാനപരമായ കൽപ്പനയിൽ ഉണ്ടാവേണ്ട ശ്രദ്ധ കാണിക്കാറില്ല. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം ഒരു സ്ഥലത്ത് പറയുന്നു, നിങ്ങൾ ഈ കാര്യം മനസ്സിലാക്കിക്കൊള്ളുക, നിങ്ങളെ അള്ളാഹു സൃഷ്ടിച്ചതിന്റെ ഉദ്ദേശ്യം ഇതാണ്: നിങ്ങൾ അവനെ ആരാധിക്കണം, അവന്റേതായി തീരണം. നിങ്ങളുടെ ഏക ലക്ഷ്യം ദുനിയാവ് ആയിരിക്കരുത്. ഞാൻ അതുകൊണ്ടാണ് കൂടെ കൂടെ ഈ കാര്യം വിവരിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരൊറ്റ കാര്യം, അതിനുവേണ്ടി മാത്രമാണ് മനുഷ്യൻ വന്നിട്ടുള്ളത്. എന്നാൽ ഈ ഒരു കാര്യത്തിൽ നിന്ന് തന്നെയാണ് അവൻ വിദൂരപ്പെട്ടിരിക്കുന്നതും. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം ഈ കാര്യം കൂടുതൽ വിശദീകരിക്കുകയുണ്ടായി. ദുനിയാവിനെ ഏക ലക്ഷ്യമായി കാണാതിരിക്കുക എന്നതിന്റെ ഉദ്ദേശം നിങ്ങൾ ഭൗതിക ജോലികൾ ചെയ്യരുത് എന്നല്ല. നിശ്ചയമായും അത് ചെയ്യുക. എന്നാൽ ഇബാദത്തിന്റെ ഉത്തരവാദിത്വം എന്നല്ല സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം, അതിനായിരിക്കണം നിങ്ങളുടെ പ്രഥമ പരിഗണന. ഇപ്പോൾ റമദാനിൽ ഈ കാര്യത്തിൽ പൊതുവായ നിലയിൽ പ്രവർത്തനം നടക്കുന്നു. പാശ്ചാത്യ രാജ്യങ്ങളിൽ രാത്രി ഇശ നമസ്കാരവും വളരെ വൈകിയാണ് നടക്കുന്നത്. നമസ്കാരത്തിൽ നിന്ന് പുറത്തു വരുമ്പോൾ തന്നെ 11:11 ആയിട്ടുണ്ടാകും. പിന്നെ ചിലർ തറാവിയും നമസ്കരിക്കുന്നു. പള്ളികളിൽ തറാവി നമസ്കാരത്തിനുള്ള സംവിധാനവും ഉണ്ട്. വീട്ടിൽ പോയി ഉറങ്ങുമ്പോഴേക്കും 12:12 ആയിട്ടുണ്ടാകും. പിന്നീട് 2:30 മണിക്ക് ഇടയത്താഴം കഴിക്കുന്നതിനായി എഴുന്നേൽക്കണം. കുറച്ച് നഫലും അനുഷ്ഠിക്കണം. പള്ളികളിൽ നമസ്കരിക്കുന്നതിനും വരും. അതുകൊണ്ട് ഈ കാര്യം തെളിയിക്കുന്നത് അഥവാ ഉദ്ദേശം ഉണ്ട് എങ്കിൽ കേവലം വൈജ്ഞാനികമായ പ്രാധാന്യം അറിയുകയല്ല, മറിച്ച് കർമ്മപരമായ പരിശ്രമവും ഉണ്ട് എങ്കിൽ ഇബാദത്തിന്റെ ഏറ്റവും ഉന്നതമായ സ്ഥാനമായ നമസ്കാരത്തിൽ അലസത കാണിക്കാതിരിക്കാൻ സാധിക്കും. എന്നല്ല, പരിശ്രമിച്ചുകൊണ്ട് അതിനായി എത്താൻ സാധിക്കും. പള്ളികളിൽ ജമാഅത്തായി നമസ്കരിക്കുന്നതും അല്ലാഹുവിന്റെ കൽപ്പനകളിലെ ഒരു കൽപ്പനയാണ്. ഈ റമദാനിൽ വാഖ്ഫെ സിന്ദഗികൾ അവർക്ക് പ്രതിജ്ഞയുണ്ട്. ഞങ്ങൾ ദീനിന് ദുനിയാവിനേക്കാൾ പ്രാധാന്യം നൽകുന്നവരായിരിക്കുന്നവരിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നവരായിത്തീരാൻ ഞങ്ങൾ ഞങ്ങളുടെ എല്ലാ ശക്തികളിലൂടെയും പരിശ്രമിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഭാരവാഹികൾ ജമാഅത്തംഗങ്ങളുടെ ദൃഷ്ടി അവരുടെ മേലാണ്. അവർ അവരെ തിരഞ്ഞെടുത്തതും ഇതുകൊണ്ടാണ്, അതായത് അവർ ഞങ്ങളെക്കാൾ നല്ലവരാണ് എന്നതുകൊണ്ട്. അവർ ഒരു മാതൃക ആയിരിക്കേണ്ടതാണ്. അവർ ഈ കാര്യത്തിന് പരിപൂർണമായും പരിശ്രമിക്കേണ്ടത് കേവലം റമദാനിൽ മാത്രമല്ല. റമദാനിൽ മാത്രമല്ല അല്ലാഹു പറഞ്ഞ രീതിയിലുള്ള ഇബാദത്തിൽ ശക്തി ചെലുത്തേണ്ടത്. ദിവസം എണ്ണിക്കൊണ്ടിരിക്കുകയല്ല ചെയ്യേണ്ടത്. ബാക്കി 13 ദിവസമുണ്ട്, 12 ദിവസമുണ്ട് എന്നിങ്ങനെ. എന്നിട്ട് നാം നമ്മുടെ പഴയ രീതിയിൽ റൂട്ടീനിൽ തിരിച്ചു വരും. അങ്ങനെയല്ല വേണ്ടത്. മറിച്ച് ഈ റമദാനിലെ തർബീയത്തും കഠിന പരിശ്രമവും നമ്മളിൽ ഇബാദത്തിലേക്കുള്ള ശ്രദ്ധയിൽ ഉണ്ടാക്കിയിരിക്കുന്ന മെച്ചം അത് നാം ഇനി നമ്മുടെ ജീവിതത്തിന്റെ സ്ഥായിയായ ഭാഗമാക്കി മാറ്റിയെടുക്കണം. നമ്മുടെ മാതൃക സ്ഥാപിക്കണം. ഏതുപോലെ ഞാൻ ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഉദ്ധരണിയും കേൾപ്പിക്കുകയുണ്ടായി. അതിൽ അവിടുന്ന് വളരെ വേദനയോടുകൂടി ഇക്കാര്യത്തിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുകയുണ്ടായി. പറയുന്നു, ഞാൻ വീണ്ടും വീണ്ടും നിങ്ങളുടെ ശ്രദ്ധയെ ഇതിലേക്ക് ക്ഷണിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ അങ്ങയുടെ ഏതാനും ഉദ്ധരണികൾ കൂടി കേൾപ്പിക്കുന്നതാണ്. കൂടുതൽ വിശദീകരണം ഇതിൽ നിന്ന് വ്യക്തമാകും. ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു, അല്ലാഹുവിന്റെ ഉദ്ദേശം മനുഷ്യ സൃഷ്ടിപ്പ് കൊണ്ട് കേവലം ആരാധന മാത്രമാണ് എങ്കിൽ മറ്റേതെങ്കിലും കാര്യത്തെ പ്രധാന ലക്ഷ്യമായി മനസ്സിലാക്കുക എന്നത് വിശ്വാസിയുടെ പ്രൗഢിയല്ല. നഫ്സിനോടുള്ള കടമകൾ അനുവദനീയമാണ്. എന്നാൽ നഫ്സിനു വേണ്ടിയുള്ള അമിതത്വം അനുവദനീയമല്ല. നഫ്സിനോടുള്ള കടമയും അനുവദനീയമാകാനുള്ള കാരണം അത് ഉപയോഗശൂന്യമായി പോകാതിരിക്കുന്നതിന് വേണ്ടിയാണ്. നിങ്ങളും ഈ കഴിവുകളെ ഇതിനായി പ്രയോഗത്തിൽ കൊണ്ടുവരിക. അത് നിങ്ങളെ ഇബാദത്തിന് പ്രാപ്തരാക്കി വെക്കുന്നതിനു വേണ്ടി അതിനെ നിങ്ങൾ പ്രയോഗത്തിൽ കൊണ്ടുവരിക. നിങ്ങളുടെ യഥാർത്ഥ ലക്ഷ്യം അതാണ് എന്ന നിലയിലല്ല. നഫ്സിനോടുള്ള കടമകൾ നിറവേറ്റാൻ ഹദീസിലും പരാമർശമുണ്ട്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളുടെ സ്വന്തത്തോടും നിങ്ങൾക്ക് ചില ഉത്തരവാദിത്വമുണ്ട്. ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു, നിശ്ചയമായും ഈ ഒരു അവകാശമുണ്ട്. എന്നാൽ അതിൽ മിതത്വം ഉണ്ടായിരിക്കണം, മധ്യനില ഉണ്ടായിരിക്കണം. നഫ്സിനോടുള്ള അനുവദനീയമായ കടമകൾ നിറവേറ്റുക. കാരണം ഈ കടമകൾ അല്ലാഹു മനുഷ്യപ്രകൃതത്തിൽ വെച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ആ കടമകൾ നിറവേറ്റേണ്ടത് എന്തുതന്നെയായാലും നിർബന്ധമാണ്. അതിനെ നിങ്ങളുടെ ഉപയോഗത്തിലും പ്രയോജനത്തിലും കൊണ്ടുവരിക. അല്ലായെങ്കിൽ ചില കാര്യങ്ങളുണ്ട്, അത് ഉപയോഗിക്കുന്നില്ല എങ്കിൽ, നഫ്സിനോടുള്ള മുഴുവൻ കടമകളും നിറവേറ്റുന്നില്ല എങ്കിൽ ചില കഴിവുകൾ ഇല്ലാതാകും. എന്നാൽ അത് മനുഷ്യ സൃഷ്ടിപ്പിന്റെ ഉദ്ദേശമല്ല. മറിച്ച് ഇബാദത്താകുന്ന ഉദ്ദേശത്തോടൊപ്പം ഈ കാര്യങ്ങളും പ്രയോഗത്തിൽ കൊണ്ടുവരേണ്ടത് നിർബന്ധമാണ്. അല്ലാഹു സൃഷ്ടിച്ചിരിക്കുന്ന പ്രത്യേകതകളും ശക്തികളും ഉപയോഗിക്കുക എന്നത് നിർബന്ധമാണ്. അത് ഉപയോഗിക്കാതിരിക്കുന്നത് അല്ലാഹുവിനോട് നന്ദി കേട് കാണിക്കലാണ്. ഒരു സഹാബി വനിത ഉണ്ടായിരുന്നു. അവരുടെ അവസ്ഥ വളരെ മോശമായിരുന്നു. അണിഞ്ഞൊരുങ്ങുകയോ മുടി ചീകുകയോ ചെയ്യാറുണ്ടായിരുന്നില്ല. ആരോ അവരെക്കുറിച്ച് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, അവർ ഇങ്ങനെയാണ് ജീവിക്കുന്നത്. അവിടുന്ന് വിളിച്ചു വരുത്തി ചോദിച്ചു. അവർ പറഞ്ഞു, ഞാൻ ആർക്കു വേണ്ടിയാണ് അണിഞ്ഞൊരുങ്ങേണ്ടത്? എന്റെ ഭർത്താവ് രാവും പകലും ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടുന്ന് ഭർത്താവിനെ വിളിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, നിന്റെ നഫ്സിനോട് നിനക്ക് ചില കടമകളുണ്ട്, നിന്റെ ഭാര്യയ്ക്കും നിന്നിൽ ചില അവകാശങ്ങളുണ്ട്. കടമകൾ എല്ലാവിധത്തിലും നിറവേറ്റപ്പെടേണ്ടതാണ്. എന്നാൽ സൃഷ്ടിപ്പിന്റെ ഉദ്ദേശം അതിനെ എന്തുതന്നെയായാലും മുന്നിൽ വെക്കേണ്ടതാണ്. നഫ്സിനോടുള്ള കടമകളും നിറവേറ്റപ്പെടും, ആരോഗ്യവും ഉണ്ടാകും. ആരോഗ്യം ഉണ്ടാകുമ്പോൾ ഇബാദത്തും ശരിയായ രീതിയിൽ നിർവഹിക്കാൻ സാധിക്കും. വീണ്ടും ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാം പറയുന്നു, അവസരോചിതമല്ലാത്ത ഉപയോഗം കൊണ്ട് ഹലാലായതും ഹറാമായി മാറും. പറയുന്നു, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ എന്നതിൽ നിന്നും മനുഷ്യൻ കേവലം ഇബാദത്തിനു വേണ്ടി മാത്രമാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന് വ്യക്തമാണ്. ഈ ലക്ഷ്യം പൂർത്തിയാക്കുന്നതിനു വേണ്ടി എത്രത്തോളം വസ്തുക്കൾ ആവശ്യമുണ്ടോ അതിൽ കൂടുതൽ എടുക്കുന്നുണ്ട് എങ്കിൽ, അഥവാ ആ വസ്തുക്കൾ ഹലാൽ ആണെങ്കിലും ശരി, എന്നാൽ നിരർത്ഥകമായതുകൊണ്ട് അത് അയാൾക്ക് ഹറാമായി മാറുന്നു. അനുവദനീയമായ നിലയിൽ എല്ലാ വസ്തുക്കളും ഉപയോഗിക്കുക എന്നത് ശരിയാണ്. എന്നാൽ ആവശ്യത്തിൽ കൂടുതൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഹലാലായതും ഹറാമായി തീരും. പറയുന്നു, ഏതൊരു മനുഷ്യനാണോ രാത്രിയിലും പകലും ശരീരേച്ഛയുടെ ആനന്ദാനുഭൂതികളിൽ മുഴുകുന്നത്, അയാൾക്ക് ആരാധനകളുടെ എന്ത് കടമ നിറവേറ്റാൻ സാധിക്കും? വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു കഴിപ്പുള്ള ജീവിതം കഴിച്ചുകൂട്ടേണ്ടത് നിർബന്ധമാണ്. എന്നാൽ സുഖാഡംബരങ്ങളിൽ കഴിഞ്ഞുകൂടുന്നതിലൂടെ അവർക്ക് ഈ ജീവിതത്തിന്റെ തുച്ഛമായ ഒരംശം പോലും കരസ്ഥമാക്കാൻ സാധ്യമല്ല. വീണ്ടും പറയുന്നു, മനുഷ്യ സൃഷ്ടിപ്പിന്റെ യഥാർത്ഥ ഉദ്ദേശം ഇതാണ്, അവൻ അവന്റെ നാഥനെ തിരിച്ചറിയുകയും അവനെ അനുസരിക്കുകയും ചെയ്യണം. ഏതുപോലെ അല്ലാഹു പറയുന്നു, മാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ, ഞാൻ ജിന്നിനെയും ഇൻസിനെയും സൃഷ്ടിക്കാനുള്ള കാരണം അവർ എന്നെ ആരാധിക്കുന്നതിന് വേണ്ടിയാണ്. എന്നാൽ ഖേദകരമെന്ന് പറയട്ടെ, ലോകത്ത് വരുന്ന ഭൂരിഭാഗം ആളുകളും പ്രായപൂർത്തിയായതിനു ശേഷം തങ്ങളുടെ നിർബന്ധ കടമകൾ മനസ്സിലാക്കുന്നതിന് പകരം, തങ്ങളുടെ ജീവിതത്തിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ മുന്നിൽ വെക്കുന്നതിന് പകരം അവർ അള്ളാഹുവിനെ ഉപേക്ഷിച്ചുകൊണ്ട് ഭൗതികതയിലേക്ക് ചായുന്നു. ലോകത്തിലെ സമ്പത്തിന്റെയും അഭിമാനത്തിന്റെയും ഇത്രമാത്രം ആഗ്രഹമുള്ളവരായി മാറുന്നു. അള്ളാഹുവിന്റെ ഭാഗം അല്പം മാത്രമായി അവശേഷിക്കുന്നു. ഒരുപാട് ആളുകളുടെ ഹൃദയത്തിൽ അത് ഉണ്ടാവുക തന്നെയില്ല. അവർ ദുനിയാവിൽ ലയിച്ചവരും അതിൽ വിലയം പ്രാപിച്ചവരുമായി മാറുന്നു. ദൈവം എന്ന ഒന്നുണ്ട് എന്ന അറിവ് പോലും അവർക്കുണ്ടാവുകയില്ല. എന്നാൽ ആത്മാവിനെ പിടിക്കുന്നവർ വന്ന് ജീവൻ എടുക്കുമ്പോഴായിരിക്കും അറിവുണ്ടാവുക. ലോകത്തിലെ പ്രശ്നങ്ങളിൽ നിന്ന്, ലോകത്തിലെ പ്രവൃത്തികളിൽ നിന്ന് മരണത്തിന്റെ സമയം വരുമ്പോഴായിരിക്കും പുറത്തു വരിക എന്നല്ല. ഭൗതികരായ ആളുകളിൽ ഭൂരിഭാഗത്തിന്റെയും അവസ്ഥ ഇപ്രകാരമാണ്. മരണസമയത്ത് പോലും അവർക്ക് ഭൗതിക ധനവും മറ്റും സംരക്ഷിക്കുന്നതിനെ കുറിച്ചുള്ള ചിന്തയായിരിക്കും ഉണ്ടാവുക. ഒരു വിശ്വാസിയുടെ അവസ്ഥ ഇതായിരിക്കുകയില്ല. മരണസമയത്തു പോലും ലോകം എങ്ങനെ നോക്കണം എന്ന ചിന്തയല്ല ഉണ്ടാവുക. എന്നാൽ യഥാർത്ഥത്തിൽ അത്തരക്കാർ ഒരുപാട് പേരുണ്ട്. വിശ്വസിച്ചിട്ടും ഈ ലക്ഷ്യത്തെ മറന്നുകൊണ്ട്, ജീവിതത്തിന്റെ ലക്ഷ്യമാണ് ഇത്, ഭൗതിക ലക്ഷ്യങ്ങളുടെ അന്വേഷണത്തിൽ കൂടുതൽ വ്യാകുലചിത്തരായിരിക്കും. നമ്മളിൽ ഓരോരുത്തരും ഈ വ്യാകുലതയ്ക്ക് ഏറ്റവും പ്രാധാന്യം നൽകേണ്ടതായിട്ടുണ്ട്. നാം നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം പൂർത്തിയാക്കുന്നവരായി തീരണം. ഈ റമദാനു ശേഷവും നമ്മുടെ ശ്രദ്ധ അള്ളാഹുവിന്റെ ഇബാദത്തിലേക്കുണ്ടാവണം. ഇതിനായി പള്ളികൾ ജനനിബിഡമാക്കാനുള്ള കൽപ്പന, അത് നാം നമ്മുടെ മുമ്പിൽ വെക്കണം. ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഒരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്, മനുഷ്യന്റെ ഹൃദയത്തിൽ അള്ളാഹുവിന്റെ സാമീപ്യം കരസ്ഥമാക്കാനുള്ള ഒരു വേദന ഉണ്ടായിരിക്കണം. അത് മുഖേന അവന്റെ, അതായത് അള്ളാഹുവിന്റെ മുമ്പിൽ അയാൾ വിലമതിപ്പുള്ളവനായി തീരണം. അള്ളാഹുവിന്റെ സാമീപ്യം കരസ്ഥമാക്കാനുള്ള വേദന ഉണ്ടാകുമ്പോൾ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ആ മനുഷ്യൻ വിലമതിപ്പുള്ളവനായിത്തീരും. ആരാണോ അള്ളാഹുവിന്റെ പക്കൽ വിലമതിപ്പുള്ളവനായിത്തീരുന്നത്, അയാൾ തന്നെയാണ് യഥാർത്ഥ നേർമാർഗം പ്രാപിക്കുന്നവൻ, യഥാർത്ഥ ഹിദായത്ത് പ്രാപിക്കുന്നവൻ, അള്ളാഹുവിന്റെ സ്നേഹം കരസ്ഥമാക്കുന്നവൻ. അള്ളാഹു നമസ്കാരത്തിന്റെയും ഇബാദത്തിന്റെയും വിഷയം മറ്റനേകം സ്ഥലങ്ങളിൽ വിവരിച്ചിട്ടുണ്ട്. സൂറ നൂറിൽ അള്ളാഹു പറയുന്നു, റിജാലുൻ ലാ തുൽഹീഹിം തിജാരത്തും വലാ ബൈഉൻ അൻ ദിക്രില്ലാ വഇഖാമിസ് സലാത്തി വഇതായിസ് സകാത്തി യഖാഫൂന യൗമൻ തതഖല്ലബു ഫീഹിൽ ഖുലൂബ് വൽ അബ്സാർ. അത്തരം ഉന്നതരായ പുരുഷന്മാർ അവരെ ഏതെങ്കിലും കച്ചവടമോ ഏതെങ്കിലും വ്യവഹാരമോ അള്ളാഹുവിന്റെ സ്മരണയിൽ നിന്നോ നമസ്കാരം നിലനിർത്തുന്നതിൽ നിന്നോ സകാത്ത് നൽകുന്നതിൽ നിന്നോ അശ്രദ്ധരാക്കുകയില്ല. അവർ ഹൃദയവും കണ്ണും ഭയം കൊണ്ട് കീഴ്മേൽ മറിയുന്ന ആ ദിവസത്തെ ഭയപ്പെടുന്നവരാണ്. ഈ ആയത്തിൽ അവരുടെ ഉദാഹരണമാണ് നൽകിയിരിക്കുന്നത്. ഏതുപോലെ ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം എഴുതിയിട്ടുണ്ട്, അവർ അള്ളാഹുവിന്റെ മുമ്പിൽ വിലപിടിപ്പുള്ളവരായിത്തീരും. ഈ ബഹുമതി ഏറ്റവും കൂടുതലായി റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബാക്കൾക്കാണ് ലഭിച്ചത്. അവർ അള്ളാഹുവിന് പ്രിയപ്പെട്ടവരായി തീർന്നു. തന്റെ സഹാബാക്കളെ കുറിച്ച് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞു, അവർ നിങ്ങൾക്കായി വഴി കാണിച്ചു തരുന്നവരാണ്, നിങ്ങൾ അവർക്ക് പിന്നാലെ നടക്കുക. ഹസ്രത്ത് അഖ്ദസ് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, ഒരാളെ കുറിച്ചുള്ള സ്മരണ തദ്കിറത്തുൽ ഔലിയായിൽ ഉണ്ട്. ഒരാൾ ആയിരക്കണക്കിന് രൂപയുടെ കച്ചവടം നടത്തുന്നതിൽ മുഴുകിയിരിക്കുകയായിരുന്നു. അള്ളാഹുവിന്റെ ഒരു വലി അയാളെ കണ്ടു. എന്നിട്ട് കഷ്ഫിന്റെ ദൃഷ്ടി അയാളിൽ പതിപ്പിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് അറിയാൻ കഴിഞ്ഞു, അയാളുടെ ഹൃദയം ഇത്രയധികം ക്രയവിക്രയം നടത്തുമ്പോഴും കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും പണം വന്നുകൊണ്ടിരിക്കുന്നു, സാധനങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു, പ്രത്യക്ഷത്തിൽ അയാൾ കച്ചവടത്തിൽ മുഴുകിയിരിക്കുകയാണ്. ഇത്രയധികം ക്രയവിക്രയവും പണവും ഉണ്ടായിട്ടും അള്ളാഹുവിൽ നിന്ന് ഒരു നിമിഷം പോലും അശ്രദ്ധമല്ല. കൂടെ കച്ചവടവും നടക്കുന്നുണ്ട്, എന്നാൽ അള്ളാഹുവിനെ കുറിച്ച് അശ്രദ്ധനല്ല. അവിടുന്ന് പറഞ്ഞു, അത്തരം ആളുകളെ കുറിച്ചാണ് അള്ളാഹു പറഞ്ഞിരിക്കുന്നത്, ലാ തുൽഹീഹിം തിജാരത്തും വല ബൈഉൻ അൻ ദിക്രില്ല. ഒരു കച്ചവടവും ക്രയവിക്രയവും അവരെ അശ്രദ്ധരാക്കുകയില്ല. മനുഷ്യന്റെ ശ്രേഷ്ഠതയും ഇതാണ്. ഭൗതിക വ്യവഹാരങ്ങളിലും മുഴുകുക, അള്ളാഹുവിനെ മറക്കാതിരിക്കുകയും ചെയ്യുക. വേണ്ട സമയത്ത് ഭാരം വഹിക്കാതെ ഇരിക്കുകയും ഭാരം ഇല്ലാത്തപ്പോൾ വേഗതയിൽ നടക്കുകയും ചെയ്യുന്ന കോവർക്കഴുതയെ കൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത്? അത് പ്രശംസയ്ക്ക് യോഗ്യമല്ല. കുതിരയുടെ ഒരു വംശമാണ് കോവർക്കഴുത എന്ന് പറയുന്നത്. പർവ്വത പ്രദേശങ്ങളിൽ പ്രത്യേകിച്ചും ഭാരം വഹിക്കാനായി ഉപയോഗിക്കുന്ന ഒരു മൃഗമാണ് അത്. വീണ്ടും പറയുന്നു, ഭൗതിക ജോലികളെ ഭയന്നുകൊണ്ട് ഏകാന്തതയിൽ അഭയം കണ്ടെത്തുന്ന ഫക്കീർ ഒരു ബലഹീനതയാണ് കാണിക്കുന്നത്. ഈ കാര്യങ്ങളും മുന്നിൽ ഉണ്ടായിരിക്കണം. ആരാധനയാണ് ലക്ഷ്യം, എന്നാൽ കൂടെ ഭൗതിക പ്രവൃത്തികളും ഉണ്ടായിരിക്കണം. ഏകാന്തതയിൽ കഴിയുന്ന ആളുകൾ, ഫക്കീറുകളാകുന്നവർ പറയുന്നു, അവർ ബലഹീനതയാണ് കാണിക്കുന്നത്. ഇസ്ലാമിൽ സന്യാസം ഇല്ല. നാം ഒരിക്കലും തന്നെ ഭാര്യ മക്കളെ ഉപേക്ഷിക്കണമെന്ന് പറയുന്നില്ല, ഭൗതിക കച്ചവടങ്ങൾ ഉപേക്ഷിക്കണമെന്ന് പറയുന്നില്ല. അങ്ങനെയല്ല, മറിച്ച് ഉദ്യോഗസ്ഥൻ തന്റെ ഉദ്യോഗത്തിന്റെ കടമകൾ നിർവഹിക്കേണ്ടതാണ്. കച്ചവടക്കാരൻ തന്റെ കച്ചവടത്തിന്റെ ജോലികൾ പൂർത്തിയാക്കണം, എന്നാൽ ദീനിന് പ്രാധാന്യം നൽകണം. ഇതാണ് നിബന്ധന. ഇതിനുള്ള ഉദാഹരണം ലോകത്ത് സ്വയം ഉണ്ട്. അവിടുന്ന് പറയുകയാണ്, ഇതിനുള്ള ഉദാഹരണം ലോകത്ത് തന്നെയുണ്ട്. കച്ചവടക്കാരും ഉദ്യോഗസ്ഥരും അവർ അവരുടെ കച്ചവടവും ഉദ്യോഗവും വളരെ ഉന്നതമായ നിലയിൽ തന്നെ പൂർത്തിയാക്കുന്നതോടൊപ്പം തന്നെ ഭാര്യമക്കളെ നോക്കുകയും അവരോടുള്ള കടമകൾ കൃത്യമായി നിർവഹിക്കുകയും ചെയ്യുന്നു. ഒരു ഭാഗത്ത് കച്ചവടമുണ്ട്, ഉദ്യോഗമുണ്ട്, എന്നാൽ വീട്ടിലും കുട്ടികളുടെയും ഉത്തരവാദിത്വം, ഭാര്യമാരുടെ കടമകൾ, അതും എല്ലാവരും നിറവേറ്റുന്നുണ്ട്. ഈ രണ്ട് കാര്യങ്ങളും ഒപ്പത്തിനൊപ്പമായിരിക്കും. പറയുന്നു, അതുപോലെ തന്നെ ഒരു മനുഷ്യൻ മറ്റെല്ലാ ഏർപ്പാടുകൾക്കും ഒപ്പം അള്ളാഹുവിനോടുള്ള കടമകൾ നിറവേറ്റാൻ സാധിക്കും. ദീനിനു ദുനിയാവിനേക്കാൾ പ്രാധാന്യം നൽകിക്കൊണ്ട് വളരെ ഉന്നതമായ നിലയിൽ തന്റെ ജീവിതം കഴിച്ചുകൂട്ടാൻ സാധിക്കും. നമസ്കാരം സംരക്ഷിക്കുന്നതിന് കുറിച്ച് അള്ളാഹു പറയുന്നു, ഹാഫിളു അലസ്സലവാത്തി വസ്സലാത്തിൽ വുസ്ത വഖൂമൂ ലില്ലാഹി ഖാനിതീൻ. നിങ്ങളുടെ നമസ്കാരങ്ങളെ നിങ്ങൾ സംരക്ഷിക്കുക, പ്രത്യേകിച്ച് കേന്ദ്ര നമസ്കാരത്തെ. അള്ളാഹുവിന്റെ സമക്ഷത്തിൽ അനുസരണം പുലർത്തിക്കൊണ്ട് എഴുന്നേറ്റ് നിൽക്കുക. ഈ ആയത്തിൽ പ്രത്യേകമായ നിലയിൽ അത്തരം ആളുകളുടെ ശ്രദ്ധ നമസ്കാരത്തിലേക്ക് ക്ഷണിച്ചിരിക്കുന്നു. ആർക്കാണോ ഏതെങ്കിലും ഒരു നമസ്കാരം ഏതെങ്കിലും വിധത്തിൽ ഒരു ഭാരമായി തോന്നുന്നത്, അഥവാ ഫജർ നമസ്കാരം രാത്രി ദീർഘനേരം ഉറക്കമൊഴിക്കുന്നത് കൊണ്ടും അലസത കൊണ്ടും അതിൽ പങ്കെടുക്കാൻ പ്രയാസമാണ് എങ്കിൽ, സമയത്ത് നമസ്കരിക്കാൻ പ്രയാസമാണ് എങ്കിൽ അത്തരം വ്യക്തിക്ക്, അതായത് അതാണ് സ്വലാത്തുൽ വുസ്ത, കച്ചവടക്കാരനായ ഒരാൾക്ക് ളുഹ്ർ അസ്ർ നമസ്കാരം അനുഷ്ഠിക്കൽ പ്രയാസകരമാണ് എങ്കിൽ അത് അയാൾക്ക് സ്വലാത്തുൽ വുസ്തയാണ്. ഹാഫിളു എന്നതിന്റെ അർത്ഥം ഏതെങ്കിലും ഒരു വസ്തു പാഴായി പോകാതിരിക്കുന്നതിനുള്ള സംരക്ഷണത്തിനാണ് പറയുന്നത്. ഒരു വിശ്വാസിയുടെ അനുസരണം അയാൾ ഈ നമസ്കാരങ്ങൾ സമയത്ത് അനുഷ്ഠിക്കുന്നവനായി തീരുമ്പോഴായിരിക്കും പൂർത്തിയാവുക. അതിനോടുള്ള കടമകൾ നിറവേറ്റിക്കൊണ്ട് നമസ്കരിക്കുന്നവരായി മാറണം. പെട്ടെന്ന് വന്ന് കുത്തിമറിഞ്ഞു പോവുകയല്ല വേണ്ടത്. വിശുദ്ധ ഖുർആനിലെ മറ്റൊരു കൽപ്പന, അല്ലാഹു പ്രതിജ്ഞകൾ പൂർത്തിയാക്കുന്നതും അത് പിൻപറ്റുന്നതുമായിട്ടുള്ളതാണ്. ഇതിൽ അല്ലാഹുവിനോട് ചെയ്ത പ്രതിജ്ഞകളുമുണ്ട്, സൃഷ്ടികളോട് ചെയ്ത പ്രതിജ്ഞകളും ഉണ്ട്. അള്ളാഹുവിനോടുള്ള പ്രതിജ്ഞ അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ചുള്ള പ്രതിജ്ഞയാണ്. മുസ്ലിങ്ങളായിക്കൊണ്ട് നമ്മൾ അഹമ്മദികൾ ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ബൈഅത്തിൽ വന്നതിന്റെ പ്രതിജ്ഞയുണ്ട്. ദീനിനെ ദുനിയാവിനേക്കാൾ മുന്തിക്കുമെന്ന പ്രതിജ്ഞയും നാം ചെയ്തിട്ടുണ്ട്. ഇസ്ലാമിക അധ്യാപനങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് നമ്മൾ ചെയ്തിരിക്കുന്ന പ്രതിജ്ഞയും ഉണ്ട്. അള്ളാഹുവിനോടുള്ള കടമകൾ നിറവേറ്റുന്നതിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുന്ന എല്ലാ വിധത്തിലുള്ള പ്രതിജ്ഞകളും ബൈഅത്തിന്റെ നിബന്ധനകളിൽ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടും. സൃഷ്ടികളോടുള്ള കടമകൾ നിറവേറ്റുന്ന കാര്യത്തിലും ശ്രദ്ധ ക്ഷണിക്കുന്നു. ഇതിലേക്കും നാം ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. അള്ളാഹു പറയുന്നു, വഔഫു ബിഅഹദില്ലാഹി ഇദാ ആഹദ്തും വലാ തൻകുസുൽ ഈമാന ബാദ തൗകീദിഹ وَلَا تَنْكُذُوا الْأَيْمَانَ بَعْدَ تَوْكِيدِهَا وَقَدْ جَعَلْتُهُمُ اللَّهَ عَلَيْكُمْ كَفِيلًا إِنَّ اللَّهَ يَعْلَمُ مَا تَفْعَلُونَ.
ഉർതും അല്ലാഹു തആലക്ക് ഹക്ക് പൂരാ കരോ.
നിങ്ങൾ പ്രതിജ്ഞ ചെയ്യുമ്പോൾ അല്ലാഹുവിനോട് ചെയ്ത പ്രതിജ്ഞകൾ പൂർത്തിയാക്കുക.
ഉർ കസ്മോ കോ ഉൻകി പുഖ്തീ കേ ബാദ് നാ തോഡോ.
പ്രതിജ്ഞകളെ അത് ഉറപ്പിച്ചതിനു ശേഷം ലംഘിക്കരുത്. നിങ്ങൾ അല്ലാഹുവിനെ തങ്ങളുടെ മേൽ കാര്യനിർവാഹകനായി നിയമിച്ചു കഴിഞ്ഞതിനു ശേഷം. നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് അല്ലാഹു നല്ലവണ്ണം അറിയുന്നവനാണ്. ഇത് വളരെ വ്യക്തമായ ഒരു കൽപ്പനയാണ്. നിങ്ങളുടെ രണ്ട് പ്രതിജ്ഞകളാണുള്ളത്. ഒന്ന്, അല്ലാഹുവുമായി ചെയ്ത പ്രതിജ്ഞകൾ. ഇസ്ലാമിക അധ്യാപനങ്ങൾ അനുസരിച്ച് എന്തുതന്നെയായാലും ഞങ്ങൾ ചരിക്കും എന്ന പ്രതിജ്ഞ, ബൈഅത്തിന്റെ പ്രതിജ്ഞ. ഞാൻ ഇസ്ലാമിൽ പ്രവേശിച്ചുകൊണ്ട് മുസ്ലിം എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ എല്ലാ കൽപ്പനകളും അനുസരിച്ച് പ്രവർത്തിക്കുന്നതായിരിക്കും എന്ന പ്രതിജ്ഞ. രണ്ടാമത്തെ കാര്യമായി പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ പരസ്പരം ചെയ്യുന്ന പ്രതിജ്ഞകളും കരാറുകളും അതും പൂർത്തിയാക്കേണ്ടതാണ്. അഥവാ അള്ളാഹു പറയുന്നു, അള്ളാഹുവിനെ നിങ്ങൾ ജാമ്യക്കാരനായി നിശ്ചയിച്ചുവെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഈ പ്രതിജ്ഞ പൂർത്തിയാക്കേണ്ടത് നിർബന്ധമാണ്. എവിടെയാണോ അള്ളാഹുവിന്റെ പേരെടുത്തുകൊണ്ട് അള്ളാഹുവിനെ സാക്ഷിയാക്കാത്തത് അവിടെ വാഗ്ദാനം ലംഘിക്കാം, അതിൽ കുഴപ്പമൊന്നും ഇല്ല എന്നല്ല ഇതിന്റെ അർത്ഥം, ഒരിക്കലും അല്ല. നിങ്ങളുടെ സത്യങ്ങളെ ലംഘിച്ചാൽ ഒരു കുഴപ്പവും ഇല്ല എന്നല്ല. കരാറുകൾ അനുസരിച്ച് പ്രവർത്തിച്ചില്ല എങ്കിൽ ഒരു കുഴപ്പവും ഇല്ല എന്നല്ല, അങ്ങനെയല്ല. മറിച്ച് നിങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രതിജ്ഞകളും കരാറുകളും ഒന്നാമത്തെ കാര്യം അത് നീതിയുടെയും സത്യത്തിന്റെയും അടിസ്ഥാനത്തിലായിരിക്കണം. അങ്ങനെ നീതിയെയും സത്യത്തെയും അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ചെയ്യുമ്പോൾ അള്ളാഹുവിന്റെ കൽപ്പന ഇതുപോലെ നീതിയിലും സത്യത്തിലും അധിഷ്ഠിതമായിരിക്കണം. കാരണം ഒരു വിശ്വാസി നീതിയിലും സത്യത്തിലും നിലനിൽക്കേണ്ടതാണ്. അഥവാ മറ്റു വാക്കുകളിൽ നാം അള്ളാഹുവിന്റെ പേരിൽ സത്യം ചെയ്തുകൊണ്ടോ അവനെ ജാമ്യക്കാരനാക്കിക്കൊണ്ടോ ഏതെങ്കിലും കരാർ ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യട്ടെ, എന്നാൽ അള്ളാഹുവിന്റെ അധ്യാപനമാണ് നിങ്ങൾ നീതിയിലും സത്യത്തിലും അടിയുറച്ചു നിൽക്കുക. അതുകൊണ്ട് ഏതൊരു കരാറാണോ സത്യത്തിന്റെയും നീതിയുടെയും അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്നത് അത് അള്ളാഹുവിന്റെ ജാമ്യത്തിന്റെ കീഴിൽ വരും. ഈ വിഷയം മനസ്സിലാക്കേണ്ടതിന്റെ ആവശ്യമുണ്ട്. ഒരു വിശ്വാസി തന്റെ മുഴുവൻ പ്രതിജ്ഞകളും കരാറുകളും പൂർത്തിയാക്കണം. അഥവാ ഈ കാര്യത്തിന്റെ പ്രാധാന്യവും യാഥാർത്ഥ്യവും നാം മനസ്സിലാക്കുകയാണെങ്കിൽ എല്ലാവിധത്തിലുള്ള കലഹങ്ങളും വഞ്ചനകളും ആരോപണങ്ങളിൽ നിന്നും നമ്മുടെ സമൂഹം ശുദ്ധമായി തീരും. കുടുംബജീവിതത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത്തരം പ്രശ്നങ്ങളും ഒരിക്കലും ഉണ്ടാവുകയില്ല. അവിടെയും വാഗ്ദാനം ലംഘിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഈ കാലഘട്ടത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ഭൗതിക ദുരാഗ്രഹം നിമിത്തം കരാറുകൾ ലംഘിക്കാനും വഞ്ചിക്കാനും നാവുകൊണ്ട് ഏറ്റുപറഞ്ഞ കാര്യം പൂർത്തിയാക്കാത്ത പ്രശ്നങ്ങൾ നമ്മുടെ ഇടയിലും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കാര്യങ്ങൾ കൊണ്ട് ജമാഅത്തിന് ദുഷ്പേരുണ്ടാകുന്നുവെന്ന് മാത്രമല്ല, മറിച്ച് ചില സമയത്ത് അത്തരം ആളുകളുടെ ഈമാനും പാഴായി പോകുന്നു. കരാറുകളെ മനുഷ്യൻ ലംഘിക്കുമ്പോൾ കളവിനെ താങ്ങായി പിടിക്കുന്നു. കളവിനെ കുറിച്ച് അള്ളാഹു വളരെ ശക്തമായ താക്കീതാണ് ചെയ്തിരിക്കുന്നത്. അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കൽപ്പന നൽകിക്കൊണ്ട് പറയുന്നു, ഫജ്തനിബു റിജ്സ മിനൽ ഔസാനി വജ്തനിബു ഖൗലസ്സുർ, ബിംബങ്ങളുടെ മാലിന്യത്തിൽ നിന്ന് രക്ഷപ്പെടുക, അതുപോലെ തന്നെ കളവ് പറയുന്നതിൽ നിന്നും രക്ഷപ്പെടുക. ഇതിനെക്കുറിച്ച് ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, എനിക്കിപ്പോൾ നിങ്ങൾ കൊല നടത്തരുത് എന്ന ഉപദേശം നടത്തേണ്ട ആവശ്യമില്ല, രക്തം ചിന്തരുത്. കാരണം അങ്ങേയറ്റം കുഴപ്പക്കാരനായ ഒരു വ്യക്തിക്കല്ലാതെ മറ്റാർക്കാണ് കൊലപാതകത്തിലേക്ക് ചുവടുകൾ വെക്കാൻ സാധിക്കുക? എന്നാൽ ഞാൻ പറയുന്നു, അനീതിയിൽ ദുഷ്ടാഠ്യം പിടിച്ച് സത്യത്തെ നിങ്ങൾ കൊല ചെയ്യരുത്. സത്യത്തെ സ്വീകരിക്കുക, അഥവാ അതൊരു കുട്ടിയിൽ നിന്നാണെങ്കിലും ശരി, അഥവാ ഒരു കുട്ടി സത്യമായ കാര്യം പറയുകയാണെങ്കിൽ അത് സ്വീകരിക്കുക. ദുഷ്ടാഠ്യം പിടിക്കരുത്. എതിരാളിയുടെ ഭാഗത്ത് സത്യം കാണുകയാണെങ്കിൽ ഉടനെ തന്നെ തങ്ങളുടെ വരണ്ട തർക്കശാസ്ത്രത്തെ ഉപേക്ഷിക്കുക. നിങ്ങളുടെ എതിരാളിയാണ് അയാൾ സത്യമായ കാര്യമാണ് പറയുന്നതെങ്കിൽ, കലഹവും പ്രശ്നവും നടക്കുകയാണെങ്കിൽ അയാളിൽ സത്യമുണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ പിന്നീട് തർക്കിക്കേണ്ട ആവശ്യമില്ല, തർക്കവിതർക്കത്തിന്റെ ആവശ്യമില്ല. സത്യത്തെ സ്വീകരിക്കുക. പറയുന്നു, സത്യത്തിൽ നിൽക്കുക, സത്യസാക്ഷി നൽകുകയും ചെയ്യുക. ഏതുപോലെ പ്രതാപവാനായ അള്ളാഹു പറയുന്നു, ഫജ്തനിബു റിജ്സ മിനൽ ഔസാനി വജ്തനിബു ഖൗലസ്സുർ, ബിംബങ്ങളുടെ മാലിന്യത്തിൽ നിന്ന് രക്ഷപ്പെടുകയും അതുപോലെ തന്നെ കളവിൽ നിന്നും രക്ഷപ്പെടുകയും ചെയ്യുക. അത് ബിംബങ്ങളെക്കാൾ കുറഞ്ഞതല്ല. ഏതൊന്നാണോ യഥാർത്ഥ കിബിലയിൽ നിന്ന് നിങ്ങളുടെ മുഖം തിരിക്കുന്നത് അത് നിങ്ങളുടെ മാർഗത്തിൽ ബിംബങ്ങളാണ്. സത്യം സ്വായത്തമാക്കുന്നതിൽ നിന്ന് നിങ്ങളെ തടയുന്നത് അതെല്ലാം ബിംബങ്ങളാണ്. സത്യമായ സാക്ഷി നൽകുക, അഥവാ അത് നിങ്ങളുടെ പിതാക്കന്മാർക്കും സഹോദരന്മാർക്കും സുഹൃത്തുക്കൾക്കും എതിരിലാണെങ്കിലും ഒരു വിധത്തിലുള്ള ശത്രുതയും നിങ്ങളെ നീതിയിൽ നിന്ന് വിലക്കാതിരിക്കേണ്ടതാണ്. നാം അന്യരോട് ഈ കാര്യം പറയാറുണ്ട്, വിശുദ്ധ ഖുർആന്റെ ഈ അധ്യാപനം കാണിച്ചു കൊടുക്കാറുണ്ട്. ഇതാണ് നീതിയുടെ അധ്യാപനം. എന്നാൽ നമ്മളിൽ ഒരുപാട് പേരുണ്ട്, നമ്മുടെ പ്രശ്നങ്ങൾ വരുമ്പോൾ നാം ഈ കാര്യം മറക്കുന്നു. മറ്റൊരവസരത്തിൽ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്സലാം പറയുന്നു, ബിംബാരാധനയോടൊപ്പം കളവിനെ കൂട്ടിച്ചേർത്ത് പറഞ്ഞിരിക്കുന്നു. കളവിനെ ബിംബാരാധനയോടൊപ്പം കൂട്ടിച്ചേർത്തിരിക്കുന്നു. ഏതുപോലെ വിഡ്ഢിയായ ഒരു മനുഷ്യൻ അള്ളാഹുവിനെ ഉപേക്ഷിച്ചുകൊണ്ട് ശിലയിലേക്ക് തലകുനിക്കുന്നുവോ അതുപോലെ സത്യത്തെയും ന്യായത്തെയും വെടിഞ്ഞ് തന്റെ ആവശ്യത്തിന് വേണ്ടി കളവിനെ ബിംബമാക്കുന്നു. ഈ ഒരു കാരണം കൊണ്ടാണ് അള്ളാഹു അതിനെ ബിംബാരാധനയുമായി കൂട്ടിച്ചേർത്ത് പറഞ്ഞിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെടുത്തുകയും ചെയ്തു. ഏതുപോലെ ഒരു ബിംബാരാധകൻ ബിംബം മുഖേന മോക്ഷം ആഗ്രഹിക്കുന്നുവോ, അതായത് ബിംബം ഉണ്ടാക്കി ആരാധിക്കാനായി ആ ബിംബത്തിന്റെ അടുത്തു പോകുന്നു, ഞാൻ ഈ ബിംബത്തെ ആരാധിക്കും, ഇതിനോട് ഞാൻ എന്റെ പാപങ്ങളുടെ മാപ്പ് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് മോക്ഷം ലഭിക്കും, അല്ലെങ്കിൽ എന്റെ ഉദ്ദേശം പരിഹരിക്കപ്പെടും. പറയുന്നു, അതുപോലെ തന്നെ കളവ് പറയുന്ന വ്യക്തിയും തന്റെ ഭാഗത്ത് നിന്ന് ഒരു ബിംബം നിർമ്മിക്കുന്നു, എന്നിട്ട് ആ ബിംബം മുഖേന മോക്ഷമുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഞാൻ കളവ് പറയുകയാണെങ്കിൽ എന്റെ പ്രശ്നം പരിഹരിക്കപ്പെടും എന്ന് പറയുന്നു. എത്രമാത്രം മോശമാണ് വന്നു ഭവിച്ചിരിക്കുന്നത്. അഥവാ നിങ്ങൾ എന്തിനാണ് ബിംബാരാധന നടത്തുന്നത് എന്ന് ചോദിച്ചാൽ, ഈ മാലിന്യം ഉപേക്ഷിക്കുക എന്ന് പറയുമ്പോൾ ഉടനെ പറയുന്നു, എന്തിനുപേക്ഷിക്കണം, ഇതുകൂടാതെ കഴിഞ്ഞു പോകാൻ സാധ്യമല്ല, ഇതിനേക്കാൾ എന്ത് നിർഭാഗ്യാവസ്ഥ ഉണ്ടാകാനാണ്. കളവിനെ നിങ്ങളുടെ അടിസ്ഥാനമായി കരുതുന്നു, എന്നാൽ ഞാൻ നിങ്ങൾക്ക് ദൃഢവിശ്വാസം നൽകുന്നു, അവസാനം സത്യം മാത്രം വിജയിക്കുകയുള്ളൂ, നന്മയും വിജയവും അതിനാണുള്ളത്. നല്ലവണ്ണം ഓർത്തുകൊള്ളുക, കളവ് പോലെ ദുഷ്ശകുനമായ മറ്റൊരു കാര്യവും ഇല്ല. പൊതുവിൽ ഭൗതികരായവർ പറയുന്നു, സത്യം പറയുന്നവർ തടവിലാക്കപ്പെടും. എന്നാൽ ഞാൻ ഇത് എന്തിനംഗീകരിക്കണം? എനിക്കതിൽ 7 കേസുകൾ നടന്നു. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഏതെങ്കിലും ഒന്നിൽ പോലും എനിക്ക് ഒരു വാക്കുപോലും കളവ് എഴുതേണ്ടതായി വന്നിട്ടില്ല. ആരെങ്കിലും പറഞ്ഞു തരിക, ഏതെങ്കിലും ഒന്നിലെങ്കിലും അള്ളാഹു എനിക്ക് പരാജയം നൽകിയിട്ടുണ്ടോ? അള്ളാഹു സ്വയം സത്യത്തിന്റെ സഹായിയും പിന്തുണക്കുന്നവനുമാണ്. അവൻ സത്യവാനെ ശിക്ഷിക്കുക എന്നത് സാധ്യമാണോ? ഇതെങ്ങനെ സംഭവിക്കാനാണ്? അഥവാ അങ്ങനെയാണ് എങ്കിൽ ലോകത്തിൽ ഒരാളും തന്നെ സത്യം പറയാൻ ധൈര്യം കാണിക്കുകയില്ല. അഥവാ സത്യവാന്മാർക്ക് ശിക്ഷ ലഭിക്കാൻ തുടങ്ങിയാൽ ലോകത്ത് പിന്നെ ആരും സത്യം പറയുകയില്ല. പറയുന്നു, അള്ളാഹുവിലുള്ള വിശ്വാസവും ഇല്ലാതായിത്തീരും, സത്യവാൻ ജീവനോടെ തന്നെ മരിച്ചുപോകും. യഥാർത്ഥ കാര്യം ഇതാണ്, സത്യം പറയുന്നത് കൊണ്ട് ശിക്ഷ ലഭിക്കുന്നത്. സത്യം പറഞ്ഞു എന്നിട്ടും ശിക്ഷ ലഭിച്ചുവെങ്കിൽ അത് സത്യം കാരണമല്ല ലഭിക്കുന്നത്. ആ ശിക്ഷ അയാളുടെ മറ്റനേകം സൂക്ഷ്മവും അതിസൂക്ഷ്മവുമായ തിന്മകളുടെ ഫലമായിട്ടാണ്, മറ്റേതെങ്കിലും കളവിന്റെ ശിക്ഷയായിരിക്കും. അള്ളാഹുവിന്റെ പക്കൽ അവരുടെ തിന്മകളുടെയും കുഴപ്പങ്ങളുടെയും ഒരു പരമ്പര തന്നെ ഉണ്ടാകും. അവരുടെ ഒരുപാട് തിന്മകളുണ്ടാകും, ഏതെങ്കിലും ഒക്കെ ഒന്നിൽ അവർക്ക് ശിക്ഷ ലഭിക്കുന്നു. അള്ളാഹുവിന്റെ സമക്ഷത്തിൽ എല്ലായ്പ്പോഴും വിനയത്തിൽ കുനിഞ്ഞുകൊണ്ട് നാം നമ്മുടെ തെറ്റുകൾക്ക് മാപ്പ് ചോദിച്ചുകൊണ്ടിരിക്കേണ്ടതാണ്. അള്ളാഹുവിന്റെ പിടുത്തത്തിൽ നാം നമ്മുടെ ഏതെങ്കിലും മറഞ്ഞിരിക്കുന്ന പാപം കാരണം അകപ്പെടാതിരിക്കുന്നവരായിത്തീരുന്നതിനു വേണ്ടി അള്ളാഹുവിന്റെ ഒരു കൽപ്പന നമുക്ക് ഇതാണ്. മുത്തഖീങ്ങളുടെ ഒരടയാളമായി അള്ളാഹു പറഞ്ഞിരിക്കുന്നത് ഇതാണ്, വൽകാലിമീനൽ ഗൈല വൽആഫീന അനിന്നാസ്, അവർ കോപത്തെ അടക്കുന്നവരും ജനങ്ങൾക്ക് മാപ്പ് നൽകുന്നവരുമാണ്. അഫു എന്നതിന്റെ അർത്ഥം തനിക്കെതിരെ ചെയ്തിരിക്കുന്ന കുറ്റത്തെ പൂർണമായും മറന്നുകൊണ്ട് ആർക്കെങ്കിലും മാപ്പ് നൽകുക, ഇതാണ് അഫു, മാപ്പ് നൽകൽ. മുത്തക്കി എന്ന് പറയുന്നത് കേവലം കോപത്തെ അടക്കുന്നവൻ മാത്രമല്ല, മറിച്ച് മാപ്പ് നൽകുന്നവനും ആണ്. മാപ്പ് ഈ വിധത്തിൽ നൽകുക, എനിക്കെതിരിൽ ആരാണോ കുറ്റം ചെയ്തിരിക്കുന്നത് അത് ഞാൻ മറക്കുക. ഈ കാര്യത്തെ വിശദീകരിച്ചുകൊണ്ട്, അതായത് കോപം അടക്കുന്നത് കൊണ്ടുള്ള പ്രയോജനം എന്താണ് എന്നതിനെ കുറിച്ച് ഹസ്രത്ത് അക്ദസ് മസീഹ് മൗഊദ് സലാം പറയുന്നു, ഓർത്തുകൊള്ളുക, ബുദ്ധിയും ആവേശത്തിനും ഭയാനകമായ ശത്രുതയുണ്ട്. ആവേശവും കോപവും വരുമ്പോൾ ബുദ്ധി നിലനിൽക്കുകയില്ല. എന്നാൽ ആരാണോ ക്ഷമിക്കുന്നത്, മാപ്പ് കാണിക്കലിന്റെ മാതൃക കാണിക്കുന്നത്, അവർക്കൊരു പ്രകാശം നൽകുന്നു, അത് മുഖേന അയാളുടെ ബുദ്ധിയുടെയും ചിന്തയുടെയും ശക്തികളിൽ ഒരു പുതിയ പ്രകാശമുണ്ടാകുന്നു. പിന്നീട് ആ പ്രകാശത്തിൽ നിന്ന് പ്രകാശമുണ്ടാകുന്നു. കോപത്തിന്റെയും ആവേശത്തിന്റെയും അവസ്ഥയിൽ ഹൃദയവും ബുദ്ധിയും ഇരുട്ടിലായിരിക്കും, അതുകൊണ്ട് അന്ധകാരത്തിൽ നിന്ന് അന്ധകാരം ഉണ്ടാകുന്നു. മറ്റൊരു സ്ഥലത്ത് അവിടെ നിന്ന് പറയുന്നു, ഓർത്തുകൊള്ളുക, ഏതൊരാളാണോ കാഠിന്യം കാണിക്കുന്നത്, കോപിക്കുന്നത്, അയാളുടെ നാവിൽ നിന്ന് ദൈവീക ജ്ഞാനത്തിന്റെയും യുക്തിയുടെയും വാക്കുകൾ ഒരിക്കലും പുറപ്പെടുകയില്ല. ആ ഹൃദയം യുക്തിജ്ഞാനം നിഷേധിക്കപ്പെട്ടതായിത്തീരും. ഏതൊരാളാണോ തനിക്കെതിരിൽ ഉള്ളവന്റെ മുന്നിൽ പെട്ടെന്ന് കോപിഷ്ടനായി സ്വയം നിയന്ത്രണത്തിൽ നിന്ന് പുറത്തു പോകുന്നത്, ചീത്ത വിളിച്ചുകൊണ്ടും കെട്ടഴിച്ചു വിട്ടുകൊണ്ടും ഉള്ള ചുണ്ടുകൾ സരളതയുടെ ഉറവ നിഷേധിക്കപ്പെട്ടതായി മാറ്റുന്നു. നാവിൽ നിന്ന് ചീത്തയാണ് പുറത്തു വരുന്നത് എങ്കിൽ ചീത്ത വാക്കുകളും തെറിയും വിളിക്കുകയാണെങ്കിൽ അതിന് പിന്നെ ഒരു വിലയും ഉണ്ടാവുകയില്ല. പിന്നീട് നാവും വായയും നല്ല കാര്യത്തിൽ നിന്ന്, അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളിൽ നിന്ന് നന്മയുടെ വാക്കുകൾ നിഷേധിക്കപ്പെട്ടതായി തീരും. പിന്നീട് അത്തരം ആളുകളെല്ലാം ഇപ്പോഴും ചീത്ത തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. പറയുന്നു, കോപവും യുക്തിയും ഒരിക്കലും ഒരുമിച്ചു കൂടുകയില്ല. ആരാണോ കോപത്തിനടിമപ്പെടുന്നത് അവരുടെ ബുദ്ധി മന്ദീഭവിക്കുകയും ഗ്രാഹ്യശക്തി നിശ്ചലമായി തീരുകയും ചെയ്യും. കോപത്തിന് അടിമപ്പെട്ടാൽ ബുദ്ധി മന്ദീഭവിക്കും, പിന്നീട് ചിന്തിക്കാനും അപഗ്രഥിക്കുവാനുമുള്ള കഴിവ് തന്നെ നഷ്ടപ്പെടും. പറയുന്നു, അത്തരം ആളുകൾക്ക് ഒരു മേഖലയിലും വിജയം ലഭിക്കുകയില്ല. കേവലം അർദ്ധ കോപം അർദ്ധഭ്രാന്താണ്, അത് ജ്വലിക്കുമ്പോൾ മുഴുവൻ ഭ്രാന്തായി മാറുന്നു. മറ്റൊരവസരത്തിൽ അവിടുന്ന് പറയുന്നു, പുരുഷന്മാർ തങ്ങളുടെ ശക്തിയെ അവസരോചിതവും ഹലാലായ രീതിയിലും ഉപയോഗിക്കേണ്ടതാണ്. ഉദാഹരണമായി, കോപിക്കാനുള്ള ശക്തി അത് മിതത്വത്തിനേക്കാൾ കൂടുതലാകുമ്പോൾ ഭ്രാന്തിന്റെ ആരംഭമായിരിക്കും. ഭ്രാന്തിലും ഇതിലും വളരെ കുറച്ച് വ്യത്യാസം മാത്രമാണുള്ളത്. കോപത്തിലും ഭ്രാന്തിലും മതിഭ്രമത്തിലും വളരെ ചെറിയ വ്യത്യാസം മാത്രമാണുള്ളത്. ഏതൊരാളാണോ വളരെയധികം കോപിക്കുന്നത്, അയാളിൽ നിന്ന് ഹിക്മത്തിന്റെ ഉറവ അപഹരിക്കപ്പെടുന്നു എന്നല്ല. അഥവാ ഒരാൾ എതിരിലാണെങ്കിൽ പോലും അയാളോട് പോലും കോപത്തിനടിമപ്പെട്ട് സംസാരിക്കരുത്. അഥവാ ആരെങ്കിലും നിങ്ങളുടെ എതിരിലാണെങ്കിൽ പോലും കോപത്തിനടിമപ്പെട്ട് ദേഷ്യം കൊണ്ട് വിറച്ച് സംസാരിക്കരുത്. മറിച്ച് അത്തരം അവസ്ഥയിലും ഹിക്മത്തോടുകൂടി സംസാരിക്കണം. അള്ളാഹുവിന്റെ കൽപ്പനകൾ നമ്മുടെ സ്വഭാവത്തെ ഉയർത്തിക്കൊണ്ട് നമുക്ക് അള്ളാഹുവിന്റെ സാമീപ്യം നൽകുന്നതോടൊപ്പം നമ്മുടെ ബുദ്ധിക്കും പ്രകാശം നൽകുന്നതാണ്. അതോടൊപ്പം തന്നെ ഒരുപാട് ശത്രുക്കളിൽ നിന്നും നഷ്ടങ്ങളിൽ നിന്നും മനുഷ്യനെ രക്ഷപ്പെടുത്തുന്നു. കോപത്തിൽ അകപ്പെടുകയും കലഹിക്കുകയും ചെയ്യുന്നവരിൽ അധിക പേരും നഷ്ടം സംഭവിച്ചവരായി കണ്ടിട്ടുണ്ട്. ഒരിക്കലും പ്രയോജനം ഒന്നും ഉണ്ടായിട്ടില്ല. ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഒരു സ്ഥലത്ത് പറയുന്നു, രണ്ട് ശക്തികൾ മനുഷ്യനെ ഭ്രാന്തനാക്കി മാറ്റുന്നു. ആ രണ്ട് ശക്തികൾ ഏതൊക്കെയാണ്? ഒന്ന് ദുർഭാവന, മറ്റൊന്ന് കോപം. എപ്പോഴാണോ ഇത് രണ്ടും പരിധിവിടുന്നത്, ഇത് രണ്ടും പാരമ്യതയിലെത്തുമ്പോൾ അത് മനുഷ്യനെ ഭ്രാന്തനാക്കുന്നു. കോപത്തിൽ നിന്നും ദുർഭാവനയിൽ നിന്നും മനുഷ്യൻ രക്ഷപ്പെടേണ്ടത് വളരെ നിർബന്ധമാണ്. ഇവിടുന്ന് പറയുന്നു, കോപത്തിൽ നിന്നും ദുർഭാവനയിൽ നിന്നും മനുഷ്യൻ നിർബന്ധമായും രക്ഷപ്പെടേണ്ടതാണ്. ദുർഭാവനയിൽ നിന്ന് രക്ഷപ്പെടുന്നതിനായി അള്ളാഹു നമുക്ക് വിശുദ്ധ ഖുർആനിൽ കൽപ്പന നൽകിയിട്ടുണ്ട്. അള്ളാഹു പറയുന്നു, യാ അയ്യുഹല്ലദീന ആബനുജ്തനിബൂ കസീറം മിനദ്-ളന്നി ഇന്ന ബഅദ-ളന്നി ഇസ്മും വലാ തജസ്സസു വലാ യഗ്തബ് ബഅദുക്കും ബഅദ അയ്യുഹിബ്ബു അഹദുക്കും അൻ യാകുല ലഹ്മ അഖീഹി മൈതൻ ഫകരിഹ്തുമൂഹു വത്തഖുല്ലാഹ ഇന്നല്ലാഹ തുവ്വാബുർ റഹീം. വിശ്വസിച്ചവരെ, ഊഹങ്ങളിൽ അധികവും നിങ്ങൾ ഒഴിവാക്കുവിൻ, കാരണം ചില ഊഹങ്ങൾ പാപങ്ങളാണ്. നിങ്ങൾ അന്യരുടെ സ്ഥിതികൾ ചുഴിഞ്ഞ് അന്വേഷിക്കരുത്. നിങ്ങളിൽ ചിലർ മറ്റു ചിലരുടെ അഭാവത്തിൽ ദുഷിക്കുകയും അരുത്. നിങ്ങളിൽ ആരെങ്കിലും തന്റെ മരിച്ചു കിടക്കുന്ന സഹോദരന്റെ മാംസം ഭക്ഷിക്കാൻ ഇഷ്ടപ്പെടുമോ? അത് നിങ്ങൾ നല്ലവണ്ണം വെറുക്കുന്നുവല്ലോ. നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടുക. തീർച്ചയായും അള്ളാഹു സർവദാ കാരുണ്യത്തോടുകൂടി മടങ്ങുന്നവനും കരുണാമയനുമാകുന്നു. ഈ ആയത്തിൽ ആദ്യമായി അള്ളാഹു രക്ഷപ്പെടാൻ പറഞ്ഞിരിക്കുന്ന കാര്യം ദുർഭാവനയാണ്. ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, ദുർഭാവന മനുഷ്യനെ അന്ധനാക്കി അന്ധകാരത്തിന്റെ പടുകുഴിയിൽ വീഴ്ത്തുന്ന പരീക്ഷണവും രോഗവും ആണ്. വീണ്ടും പറയുന്നു, നല്ലവണ്ണം ഓർത്തുകൊള്ളുക, എല്ലാ തിന്മയും കുഴപ്പങ്ങളും ദുർഭാവനയിൽ നിന്നാണ് ഉടലെടുക്കുന്നത്. അതുകൊണ്ടാണ് അള്ളാഹു അതിനെ വളരെയധികം വിലക്കിയിരിക്കുന്നത്. പറയുന്നു, മനുഷ്യൻ ദുർഭാവനയിൽ നിന്ന് വളരെയധികം രക്ഷപ്പെടണം. അഥവാ ആരെയെങ്കിലും കുറിച്ച് എന്തെങ്കിലും വിധത്തിലുള്ള ദുർഭാവന ഉണ്ടായാൽ തന്നെയും വളരെ കൂടുതലായി ഇസ്തിഗ്ഫാർ ചെയ്യുക. ആരെയെങ്കിലും കുറിച്ച് ദുർഭാവന ഉണ്ടായാൽ അതിന് ഹൃദയത്തിൽ സ്ഥാനം നൽകുന്നതിന് പകരം, അതിനെക്കുറിച്ച് ചിന്തിക്കുന്നതിന് പകരം, അതുകാരണം മറ്റുള്ളവർക്ക് നഷ്ടമുണ്ടാക്കാൻ ശ്രമിക്കുന്നതിന് പകരം വളരെയധികം ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടിരിക്കേണ്ടതാണ്. ഒരാളെക്കുറിച്ച് ദുർഭാവന ഉണ്ടായ കാരണത്താൽ പറയുന്നു വളരെയധികം ഇസ്തിഗ്ഫാർ ചെയ്യുകയും അള്ളാഹുവിനോട് ദുആ ചെയ്യുകയും ചെയ്യുക. ഈ തിന്മയിൽ നിന്നും ഇതിന്റെ മോശം ഫലത്തിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടി, ഈ പാപത്തിൽ നിന്നും രക്ഷപ്പെടുകയും ഈ പാപത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന തെറ്റായ പരിണിത ഫലത്തിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യുന്നതിന് വേണ്ടി. ഏതൊന്നാണോ ഈ ദുർഭാവനയുടെ പിന്നിൽ നിന്ന് വരുന്നത്, ഇതിനെ ഏതെങ്കിലും ഒരു നിസ്സാര കാര്യമായി മനസ്സിലാക്കരുത്. ഇത് വളരെ ഭയാനകമായ ഒരു രോഗമാണ്. അതുപോലെ തന്നെ അള്ളാഹു ഈ ആയത്തിലൂടെ നമ്മെ തടഞ്ഞിരിക്കുന്ന രണ്ടാമത്തെ കാര്യം ചുഴിഞ്ഞന്വേഷിക്കാതിരിക്കുക എന്നതാണ്. ചുഴിഞ്ഞന്വേഷിച്ച് ആരുടെയെങ്കിലും ന്യൂനത പുറത്തു കൊണ്ടുവരിക, അതല്ലെങ്കിൽ ആരെയെങ്കിലും കുറിച്ച് ചുഴിഞ്ഞന്വേഷിക്കുക. ഏതൊരു കാര്യമാണോ ആരും പറയാൻ ആഗ്രഹിക്കാത്തത്, അത് തന്റെ അറിവിൽ വരുന്നതിന് വേണ്ടി പരിശ്രമിക്കുക. ഈ കാര്യങ്ങളെല്ലാം തെറ്റാണ്, ഇത് മുഖേനയും തിന്മകൾ ഉണ്ടാകുന്നു. മൂന്നാമത്തെ കൽപ്പന ഇതാണ്, പരദൂഷണം പറയരുത്. പരദൂഷണം പറയുന്നത് ഒരാൾ തന്റെ മരിച്ച സഹോദരന്റെ മാംസം ഭക്ഷിക്കുന്നത് പോലെയാണ്. അതിനെ നിങ്ങൾ വളരെയധികം വെറുക്കുന്നുവല്ലോ. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പരദൂഷണത്തെ കുറിച്ച് ചോദിച്ചു. അപ്പോൾ അവിടുന്ന് പറഞ്ഞു, ഏതെങ്കിലും ഒരാളെ കുറിച്ചുള്ള യഥാർത്ഥ കാര്യം അയാളുടെ അഭാവത്തിൽ അഥവാ അയാൾ ഉണ്ടായിരുന്നുവെങ്കിൽ അയാൾക്ക് അനിഷ്ടകരമായ വിധത്തിൽ വിവരിക്കുക, അതാണ് പരദൂഷണം. അഥവാ ആരുടെയെങ്കിലും യഥാർത്ഥ കാര്യം ഇല്ലാത്ത അവസരത്തിൽ അത് സത്യമായ കാര്യമാണെങ്കിൽ തന്നെയും ആ കാര്യം അയാൾക്ക് അനിഷ്ടകരമായ വിധത്തിൽ വിവരിക്കുകയാണെങ്കിൽ അത് ഗീബത്താണ്. അഥവാ അയാളിൽ പറയുന്ന കാര്യം ഇല്ല എങ്കിൽ അത് വ്യാജാരോപണം ആണ്. അത്തരം കാര്യങ്ങൾ സംസാരിക്കുക എന്നത് മുത്തക്കിയുടെ ജോലിയല്ല. ഏതൊരു കാരണമാണോ സമൂഹത്തിൽ കുഴപ്പം ഉണ്ടാക്കുന്നത്, പരദൂഷണം പറയരുത്, ആരിലും വ്യാജാരോപണം നടത്തരുത്. റമദാനിൽ നാം അള്ളാഹുവിന്റെ തഖ്വ സ്വായത്തമാക്കണം എന്നാഗ്രഹിക്കുമ്പോൾ, അവന്റെ സാമീപ്യം നമുക്ക് ലഭിക്കണം എങ്കിൽ, നമ്മുടെ ദുആകൾ നാം സ്വീകരിക്കപ്പെടുന്നവരായി കാണണം എങ്കിൽ, ഈ തിന്മകളിൽ നിന്ന് രക്ഷപ്പെടുന്നതിനായി അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് പ്രവർത്തിക്കാൻ നാം വളരെയധികം പരിശ്രമിക്കേണ്ടതാണ്. അള്ളാഹു നമുക്കതിനുള്ള തൗഫീക് നൽകുമാറാകട്ടെ. നാം അവന്റെ എല്ലാ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ടും പ്രവർത്തിച്ചുകൊണ്ട് അവന്റെ സാമീപ്യം കരസ്ഥമാക്കുന്നവരാക്കി തീരട്ടെ. റംസാന് ശേഷവും നമ്മളിൽ ഈ നന്മകൾ നിലനിൽക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ യഥാർത്ഥ ആബിദീങ്ങളായി നാം മാറട്ടെ. അവനെ പരിപൂർണമായും അനുസരിക്കുന്നവരായി നാം മാറട്ടെ. നമസ്കാരത്തിനു ശേഷം ഒരു ജനാസ ഗായിബ് നമസ്കരിപ്പിക്കും. ഒരു ഷഹീദിന്റെ ജനാസയാണ്. ബഹുമാനപ്പെട്ട ചൗധരി ഖലീഖ് അഹമ്മദ് സാഹിബ് ഇബിന് ചൗധരി, ബഷീർ അഹമ്മദ് സാഹിബ്, ഹൽക്ക ഗുൽസാർ, ഹിജ്രി, ജില്ല കറാച്ചി. അദ്ദേഹത്തെ 49-ാമത്തെ വയസ്സിൽ അഹമ്മദീയത്തിന്റെ എതിരാളികൾ 2016 ജൂൺ 20 രാത്രി ഏകദേശം 9:30 അദ്ദേഹത്തിന്റെ ക്ലിനിക്കിൽ കയറി ഫയറിംഗ് നടത്തി ഷഹീദാക്കി. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. വിശദവിവരം അനുസരിച്ച് ചൗധരി ഖലീഖ് അഹമ്മദ് സാഹിബ് മെഡിക്കൽ ഡിപ്ലോമ എടുത്തിരുന്നു. തന്റെ വീടിന് സമീപം തന്നെ ഹോമിയോപ്പതി അലോപ്പതി ക്ലിനിക് തുറന്നു വെച്ചിരുന്നു. സംഭവ ദിവസം സാധാരണത്തെ പോലെ നോമ്പ് തുറന്നതിനു ശേഷം ഗുൽസാർ ഹിജ്രിയിലുള്ള തന്റെ ക്ലിനിക്കിൽ തിരിച്ചു വന്നു. അവിടെ ഉണ്ടായിരുന്ന രോഗികളെ നോക്കുകയായിരുന്നു. ഏകദേശം 9:30 ഹെൽമറ്റ് ധരിച്ച് 2 അജ്ഞാതരായ ആളുകൾ ക്ലിനിക്കിൽ വന്ന് അദ്ദേഹത്തെ വെടിവെച്ചു. എന്നിട്ട് അവിടെ നിന്ന് ഓടിപ്പോയി. ഫയറിംഗ് കാരണം 2 വെടിയുണ്ട് അദ്ദേഹത്തിന്റെ തലയിലേറ്റു, 2 വെടിയുണ്ട് നെഞ്ചിൽ തറച്ചു. ക്ലിനിക്കിന്റെ അടുത്തുണ്ടായിരുന്ന മെഡിക്കൽ സ്റ്റോർകാരൻ ഉടനെ തന്നെ മോട്ടോർ സൈക്കിളിൽ പോയി അദ്ദേഹത്തിന്റെ വീട്ടിൽ അറിയിച്ചു. അദ്ദേഹത്തിന്റെ മകൻ വണ്ടിയുമായി വന്നു. വണ്ടിയിൽ കയറ്റി ഉടനെ തന്നെ അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. എന്നാൽ അദ്ദേഹം ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ഷഹാദത്തിന്റെ പാനീയം കുടിച്ചു. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. കറാച്ചിയിലെ ഈ ഗുൽസാർ ഹിജ്രി എന്ന ഹൽക്കയിൽ വെച്ച് തന്നെ കഴിഞ്ഞ മാസം May 25 അജ്ഞാതരായ 2 ആളുകൾ ഫയറിംഗ് നടത്തി. മുക്കറം ദാവൂദ് അഹമ്മദ് സാഹിബ് ഇബിനു ഗുലാം മഹിദ്ദീൻ സാഹിബിനെയും ഷഹീദാക്കിയിരുന്നു. ഷഹീദ് മർഹൂമിന്റെ കുടുംബത്തിൽ അഹമ്മദീയത്തിന്റെ ആരംഭം അദ്ദേഹത്തിന്റെ പിതാമഹൻ ബഹുമാനപ്പെട്ട അല്ലാ ബക്ഷ് സാഹിബ് ഓഫ് അമൃതസർ മുഖേനയാണ് ഉണ്ടായത്. ഇവരുടെ കുടുംബം അമൃതസറിൽ നിന്ന് ഗോക്വാൽ പിന്നീട് റഹീമിയയിലേക്കും മാറി താമസിച്ചു. പിന്നീട് ഷഹിദാപൂർ ജില്ല സിംഗ്ഡുവിലേക്ക് മാറി താമസിച്ചു. മർഹൂമ ഷഹിദാപൂർ ജില്ല സാംഗ്ഡിയിൽ അഹമ്മദ്പൂർ എന്ന ഗ്രാമത്തിലാണ് 1968 ജനിച്ചത്. എഫ് എ വരെ വിദ്യാഭ്യാസം കരസ്ഥമാക്കി പിന്നീട് 1988 കറാച്ചിയിലേക്ക് ഷിഫ്റ്റായി. അവിടെ മെഡിക്കൽ ഡിപ്ലോമ ചെയ്തു. ഒരു പ്രൈവറ്റ് ലബോറട്ടറിയിൽ റേഡിയോഗ്രാഫി ടെക്നീഷ്യനായി ജോലി ആരംഭിച്ചു. അതോടൊപ്പം തന്നെ വൈകുന്നേരം തന്റെ ക്ലിനിക്കിൽ മെഡിക്കൽ പ്രാക്ടീസും തുടങ്ങി. പിന്നീട് ലബോറട്ടറിയിലെ ജോലി ഉപേക്ഷിച്ച് പൂർണ്ണമായും മെഡിക്കൽ ക്ലിനിക്കിൽ ഇരിക്കാൻ തുടങ്ങി. ഷഹീദ് മർഹൂം അനേകം പ്രത്യേകതകളുടെ ഉടമസ്ഥനായിരുന്നു. അദ്ദേഹത്തിന് തബ്ലീഗിന് വലിയ ആവേശമുണ്ടായിരുന്നു. ക്ലിനിക്കിലും അനഹമ്മദികൾക്ക് തബ്ലീഗ് ചെയ്യാറുണ്ടായിരുന്നു. ഷഹീദ് മർഹൂം ജമാഅത്തുമായുള്ള നമസ്കാരത്തിൽ കൃത്യനിഷ്ഠയുള്ള ആളായിരുന്നു. വളരെയധികം സഹാനുഭൂതിയുള്ള മനുഷ്യനായിരുന്നു. നഫലുകൾ അനുഷ്ഠിക്കുന്ന ഇബാദത്തുകളിൽ മുൻപന്തിയിലുള്ള മനുഷ്യനായിരുന്നു. ആവശ്യക്കാർക്ക് പണം ഇല്ലാതെയും ചികിത്സ ചെയ്യുമായിരുന്നു. ചില അനഹമ്മദികളായ രോഗികൾ പറയുമായിരുന്നു, താങ്കൾ കാദിയാനിയാണ്, താങ്കളിൽ നിന്ന് മരുന്ന് വാങ്ങാൻ ഹൃദയം കൊണ്ട് ആഗ്രഹമില്ല, എന്നാൽ എന്ത് ചെയ്യാനാണ്, കുട്ടികൾക്ക് ഷിഫ താങ്കളുടെ മരുന്നുകൊണ്ടാണ് ലഭിക്കുന്നത്. അദ്ദേഹം അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ മൂസിയുമായിരുന്നു. ജമാഅത്തി സേവനത്തിന് മുൻപന്തിയിൽ ഉണ്ടായിരുന്നു. ഷഹീദ് മർഹൂം തന്റെ ഹൽക്കയിൽ മുഹസിൽ ആയിക്കൊണ്ടും സൈം അൻസാറുള്ള ആയിക്കൊണ്ടും സേവനം ചെയ്യാൻ തൗഫീക്ക് ലഭിച്ചു. അതുപോലെ തന്നെ കഴിഞ്ഞ 18 വർഷമായി സെക്രട്ടറി വഖഫേനോ ഹൽക്കയായി സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇദ്ദേഹത്തിന്റെ ഭാര്യ പറയുന്നു, കുട്ടികളും എഴുതിയിട്ടുണ്ട്, വളരെ ചെറുപ്രായത്തിൽ തന്നെ നമസ്കാരശീലം ഉള്ളവരാക്കി കുട്ടികളെ മാറ്റി. സ്വയം അഞ്ചു നേരം നമസ്കരിക്കാനും കൃത്യസമയത്ത് നമസ്കാരം അനുഷ്ഠിക്കുമായിരുന്നു. വിശുദ്ധ ഖുർആൻ തർജ്ജമയോട് കൂടി തിലാവത്ത് നിത്യവും ചെയ്യുന്ന അദ്ദേഹത്തിന്റെ ശീലമായിരുന്നു. കാലത്തിന്റെ ഖലീഫയുടെ ഖുത്ബ സ്വയം സ്ഥിരമായി കേൾക്കുകയും കുട്ടികൾക്ക് കേൾപ്പിക്കുകയും ചെയ്യുമായിരുന്നു. എന്നല്ല, രാവിലെയും വൈകുന്നേരവും MTA തീർച്ചയായും കാണുമായിരുന്നു. വീടുകളിൽ തർബിയത്ത് നടത്തണം എങ്കിൽ MTA തന്നെയാണ് ഏറ്റവും ഉത്തമമായ മാർഗം. മുഹല്ലയിൽ മറ്റുള്ളവർക്ക് ഉപകരിക്കുന്ന വ്യക്തിയായിരുന്നു. ഷഹീദ് മർഹൂമിന്റെ ഭാര്യ പറയുന്നു, ഞാൻ ഒരു ദിവസം സ്വപ്നത്തിൽ കണ്ടു, 2 ഗ്ലാസ് ഷർബത്ത് നിറഞ്ഞിരിക്കുകയാണ്. ഞാൻ ചോദിച്ചു, ഇത് എന്ത് ഷർബത്താണ്? ഇത് എന്തോ ഒരു പ്രത്യേക ഷർബത്തായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ എനിക്ക് സ്വപ്നത്തിൽ അറിവ് നൽകി, ഇത് ലോകത്തിലെ ഏറ്റവും നല്ലതിന്റെ ഷർബത്താണ്. ഷഹീദ് മർഹൂമിന്റെ ഷഹാദത്തിന് ശേഷമാണ് ഈ സ്വപ്നം അറിയാൻ കഴിഞ്ഞത്. ഇതുകൊണ്ടുള്ള ഉദ്ദേശം ഷഹാദത്തിന്റെ പാനീയമാണ്. ഇതിനു മുമ്പ് ദാവൂദ് സാഹിബ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഷഹീദായതും ഇദ്ദേഹത്തിന്റെ ഇതേ ഗലിയിൽ വെച്ചായിരുന്നു. ഈ 2 ഗ്ലാസ് കൊണ്ട് ഒരുപക്ഷെ ഈ 2 ഷഹാദത്തായിരുന്നു ഉദ്ദേശം. ഇദ്ദേഹത്തിന്റെ ദുഃഖ കുടുംബത്തിൽ സഹോദരി സഹോദരന്മാരെ കൂടാതെ ഇദ്ദേഹത്തിന്റെ ഭാര്യ ബുഷറ ഖലീഖ സാഹിബയും 2 ആൺമക്കളുമുണ്ട്. അനീഖ് അഹമ്മദ് ജാമിയ അഹമ്മദിയ റബ്വയിൽ വിദ്യാർത്ഥിയാണ്. അതുപോലെ മറ്റൊരു മകൻ റഹീഖ് അഹമ്മദ് BDSന്റെ 3-ാം വർഷ വിദ്യാർത്ഥിയാണ്. ഒരു മകൾ ഷമായിൽ അഹമ്മദ്, 16 വയസ്സുണ്ട്. അള്ളാഹു മർഹൂമിന്റെ സ്ഥാനം ഉയർത്തുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ മക്കൾക്കും ബന്ധുക്കൾക്കും സഹനവും ധൈര്യവും നൽകുമാറാകട്ടെ. തങ്ങളുടെ പിതാവിന്റെ നന്മയെല്ലായ്പ്പോഴും മക്കൾക്കും നിലനിർത്താൻ സാധിക്കുമാറാകട്ടെ.
الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر